ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ശ്രീ ജിജു പീറ്റർ. ഇപ്പോൾ ഒരുപാട് മലയാളികൾ നാട്ടിലേക്ക്, കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നൊരു സമയമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത്. പക്ഷേ ടിക്കറ്റ് നിരക്കുകൾ, വിമാന ടിക്കറ്റ് നിരക്കുകൾ ഏറ്റവും അധികം ഉയർന്നു നിൽക്കുന്ന സമയവുമാണിത്. അത് തന്നെ അറിയാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ സമയത്ത് ടിക്കറ്റ് നിരക്കുകൾ ഇത്രത്തോളം ഉയർന്നു നിൽക്കുന്നത്? എന്തൊക്കെയാണ് ഈ ടിക്കറ്റ് നിരക്കുകളെ, വിമാന ടിക്കറ്റ് നിരക്കുകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ?
നോർമലി ഡിജു, ഡിസംബർ ജാനുവരി സമയം എന്ന് പറയുന്നത് എയർലൈൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഹൈ സീസൺ സമയങ്ങളാണ്. ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു ട്രെൻഡ്, ഓസ്ട്രേലിയയിൽ അല്ല, എല്ലായിടത്തും ഒരു ട്രെൻഡ് കാണുന്നത് ഹോളിഡേ സീസൺ. ഹോളിഡേ സീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ ഹോളിഡേ സീസണിലും ഫെയർ കൂടുതലായിരിക്കും. ഫെയർ കൂടുതൽ എന്ന് പറഞ്ഞാൽ അവർ സീസണാലിറ്റി ഡിവൈഡ് ചെയ്തേക്ക. നോർമലി ജാനുവരി ടു മാർച്ച് ലോ സീസൺ ആയിരിക്കും, ദെൻ ഏപ്രിൽ ടു ജൂൺ ഷോൾഡർ സീസൺ ആയിരിക്കും, പിന്നെ അഗെയിൻ ഒരു മിഡ് ഓഫ് ജൂൺ എൻഡ് ഓഫ് ഓഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഹൈ സീസൺ ആയി. അപ്പൊ സെപ്റ്റംബർ ടു ഒക്ടോബർ അഗെയിൻ ഷോൾഡർ സീസൺ ആയി. നവംബർ ടു എൻഡ് ഓഫ് നവംബർ, ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ ടിൽ എൻഡ് ഓഫ് നവംബർ അഗെയിൻ ലോ സീസൺ. ദെൻ ജാനുവരി 16th വരെ ഹൈ സീസൺ ആയിരിക്കും. അപ്പൊ ഈ ഹൈ സീസൺ ഫെയറും ലോ സീസൺ ഫെയറും തമ്മിൽ ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. അപ്രോക്സിമേറ്റ്ലി ഒരു $500 വ്യത്യാസം വരും ലോ സീസൺ ഫെയറും ഹൈ സീസൺ ഫെയറും. അപ്പോ ട്രാഫിക് കൂടുതലുള്ള സമയത്ത് അവർ ഈ സീസണാലിറ്റി ഡിവൈഡ് ചെയ്ത് എല്ലാ എയർലൈനും ആ സമയത്തേക്ക് ഫെയർ കൂടുതലായിരിക്കും ആ സമയത്ത്. പക്ഷേ ഇതിനും എക്സംപ്ഷൻ, എക്സംപ്ഷൻ എന്ന് പറഞ്ഞാൽ എയർലി ബേർഡ് ഫെയർസ് റിലീസ് ചെയ്യും. സിംഗപ്പൂർ എയർലൈൻസ് പോലത്തെ എയർലൈനുകൾ അവർക്ക് ഇയർ റൗണ്ട് ഓഫ് ഫെയറുകൾ ഉണ്ട്. ഇയർ റൗണ്ട് ഓഫ് പറഞ്ഞ എല്ലാ സമയത്തും ഒരേ ഫെയർ, എപ്പോ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെയർ കുറവ് കിട്ടും. അപ്പോ എന്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഹൈ സീസൺ നോർമലി ഡിസംബർ ഫെയർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഹൈ, എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പൊ അത് ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഡിസംബറിലേക്കുള്ള ഫെയർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ they can save almost $500 per person.
Okay, okay.
So, ഒരു ഫാമിലി ട്രാവൽ ചെയ്യുമ്പോൾ, നാല് പേര് ട്രാവൽ ചെയ്യുമ്പോൾ അറൌണ്ട് $2,000 സേവ് ചെയ്യാം.
ഓക്കേ, ഞാൻ അതിലേക്ക് വരാം നമുക്ക്. അതിനു മുമ്പ് ഞാൻ ഈ അറിയാനുള്ള ഒരു കാര്യം, സീസണിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ സീസൺ ഇപ്പോ മൂന്ന് വാക്കുകൾ പറയുകയുണ്ടായി, ഹൈ സീസൺ, ലോ സീസൺ, ഷോൾഡർ സീസൺ എന്നും കൂടെ പറയുകയുണ്ടായി. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഈ ഷോൾഡർ സീസൺ എന്നുള്ളത് എനിക്ക് മനസ്സിലായതുമില്ല.
ഷോൾഡർ സീസൺ എന്ന് പറയുന്നത് നോർമലി ലോ സീസൺ ഫെയർസ് ആയിരിക്കും ഏറ്റവും കുറഞ്ഞ ഫെയർ. അതിനുശേഷം തന്നെ സീസണാണ് ഷോൾഡർ സീസൺ. ഷോൾഡർ സീസൺ ഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫെയർ കൂടുതലായിരിക്കും ആ സമയത്ത്. പക്ഷെ ഹൈ സീസൺ അല്ല, ഇറ്റ്സ് നോട്ട് ഹൈ സീസൺ, ഇൻ ബിറ്റ്വീൻ ഹൈ സീസൺ ആൻഡ് ലോ സീസൺ, ദാറ്റ് ഈസ് ദ ഷോൾഡർ സീസൺ. അപ്പൊ ആ ഷോൾഡർ സീസൺ എന്ന് പറയുന്നത് നോർമലി ഇപ്പൊ ഹൈ സീസൺ സമയം, ഞാൻ ഡേറ്റുകൾ ഞാൻ ആദ്യം പറഞ്ഞത് ഫ്രം 1st of December ടിൽ 15th of January ഹൈ സീസൺ ആയിരുന്നു. അത് കഴിഞ്ഞാല് ഫ്രം 15th of January ടിൽ മേബി മിഡ് ഓഫ് മാർച്ച് അഗെയിൻ ലോ സീസൺ ആയി. ആ സീസൺ അനുസരിച്ച് ഓരോ സീസണിലേക്കും എയർലൈൻ ഓരോ പോളിസീസ് ഉണ്ട് ഫെയർ റിലീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ലോ സീസണും ഹൈ സീസണും ഇടയ്ക്കുള്ള ഒരു സീസണാണ് ഷോൾഡർ സീസൺ. ഷോൾഡർ സീസൺ അത്ര ബിസി അല്ല, പക്ഷെ അത്ര ലോ സീസണും അല്ല. അപ്പോ അതാണ് ഈ ഷോൾഡർ സീസൺ. ഷോൾഡർ സീസൺ നോർമലി സെപ്റ്റംബർ, ഒക്ടോബർ, അതുപോലെ തന്നെ ഏപ്രിൽ ടു ജൂൺ, 1st of April ടിൽ മിഡ് ഓഫ് ജൂൺ ഷോൾഡർ സീസൺ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പൊ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, സ്കൂൾ ഹോളിഡേ സീസൺസ് ഇപ്പൊ ഡിസംബർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള സ്കൂൾ ഹോളിഡേ സീസണൊക്കെ ഒരു ഷോൾഡർ സീസൺ പോലെയാണ്. നോർമലി ലോ സീസണേക്കാളും കുറച്ച് ഫെയർ കൂടുതലായിരിക്കും.
ഓക്കെ, അപ്പൊ ഈ സീസൺ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മാസങ്ങൾ എന്ന് പറയാവുന്ന, ഏറ്റവും ലോ സീസൺ എന്ന് പറയാവുന്നത് ഏതൊക്കെ സമയമാണ്?
ലോ സീസൺ എന്ന് പറയുന്നത് 15th of January ടിൽ മിഡ് ഓഫ് മേബി ബൈ എൻഡ് ഓഫ് മാർച്ച്, ദെൻ അഗെയിൻ മിഡ് ഓഫ് ഒക്ടോബർ ടിൽ എൻഡ് ഓഫ് നവംബർ. ആ ഒരു പീരീഡിലായിരിക്കും നോർമലി ഏറ്റവും കുറഞ്ഞ ഫെയറുകൾ വരുന്ന സമയം.
ഇതിൽ ഈ ടിക്കറ്റ് നിരക്കുകൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ കമ്പനികൾ തന്നെ, ഈ വിമാന കമ്പനികൾ തന്നെയാണോ നിരക്കുകൾ തീരുമാനിക്കുന്നത്? പലപ്പോഴും സംശയം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോ നമ്മൾ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ, കമ്പനികളുടെ വെബ്സൈറ്റിൽ മറ്റുമൊക്കെ നോക്കുകയാണെങ്കിൽ, നിരക്കുകൾ മാറി മറിയുന്നത് കാണാറുണ്ട്. എങ്ങനെയാണ് ഇവർ ഈ നിരക്കുകൾ തീരുമാനിക്കുന്നത്? എന്തെങ്കിലും കൃത്യമായ റെഗുലേഷൻ ഇതിനകത്തുണ്ടോ?
ഓക്കെ, റെഗുലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഈ ഓൾ ഓവർ ദ വേൾഡ് എല്ലാ എയർലൈനെയും കൺട്രോൾ ചെയ്യുന്നത് അയാട്ടയാണ്, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. അത് ഒരു ഓൾ ഓവർ ദ വേൾഡ് എയർലൈൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവരാ. പക്ഷേ എല്ലാ എയർലൈനും അവർക്ക് ഇൻഡിവിജ്വൽ പോളിസീസും റൈറ്റ്സും ഉണ്ട്. അയാട്ട ഒരു ഗൈഡ് ലൈൻ കൊടുക്കും, ഇന്നെ ഗൈഡ് ലൈനിൽ നിങ്ങൾ വർക്ക് ചെയ്യും, ഇന്ന പോളിസീസ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻ കൊടുക്കുന്നത് അയാട്ടയാണ്. പക്ഷേ ഈ ഫെയറിന്റെ ഇൻ ടേംസ് ഓഫ് ഫെയറിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാ എയർലൈനും അവരുടേതായ ഇൻഡിവിജ്വൽ ആയിട്ട് ഫെയർ ഡിസൈഡ് ചെയ്യാനുള്ള, ഫെയർ ഫിക്സ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അവർക്ക്. അതിന് റെഗുലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ റെഗുലേഷൻ ഉണ്ട്. പക്ഷേ എല്ലാ എയർലൈനും അവരവരുടേതായ പോളിസി വെച്ചിട്ട് അത് ഫിക്സ് ചെയ്യാനുള്ള റൈറ്റ് എല്ലാ എയർലൈനും ഉണ്ട്. അതിന്റെ വലിയൊരു കൺട്രോൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എയർലൈന്റെ പോളിസി അത്
ഓക്കെ, അത് ഇന്റേണൽ പോളിസിയാണ്, ആഭ്യന്തരമായിട്ടുള്ള പോളിസിയാണ്.
ഓക്കെ,
അപ്പോൾ ചില എയർലൈൻസ് ഇപ്പോൾ ഒരേ സെക്ടറിൽ തന്നെ, ഇപ്പോൾ സിഡ്നിയിൽ നിന്നോ മെൽബണിൽ നിന്നോ ഇന്ത്യ കേരളത്തിലെ കൊച്ചിയിലേക്കോ ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ ഒരേ സെക്ടറിൽ തന്നെ ചില വിമാന സർവീസുകൾ വളരെ നിരക്ക് കുറച്ച് നൽകാറുണ്ട്, ലോ കോസ്റ്റ് എയർലൈൻസ് എന്ന പേരിൽ ചിലർ വളരെ കൂടിയ നിരക്കിൽ നൽകാറുണ്ട് ഒരേ എക്കണോമിക് ക്ലാസ്സിൽ തന്നെ. എങ്ങനെയാണ് ചിലർക്ക് മാത്രം ഈ കുറഞ്ഞ നിരക്കിൽ നൽകാൻ കഴിയുന്നത് ടിക്കറ്റ്?
ലോ കോസ്റ്റ് എന്നുള്ള വേടി തന്നെ നമുക്ക് അത് ഡിഫൈൻ ചെയ്യാം. ലോ കോസ്റ്റ് എയർലൈൻസും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ്, മലേഷ്യൻ എയർലൈൻസ്, തായ്, ഇത്തിഹാദ്, എമിറേറ്റ്സ് പോലത്തെ ഫുൾ സർവീസ്ഡ് എയർലൈൻ, ഐ വുഡ് സേ ഫുൾ സർവീസ്ഡ് എയർലൈൻ. അപ്പോ ഫുൾ സർവീസ്ഡ് എയർലൈനും ലോ കോസ്റ്റ് കാരിയറും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ദ ഡോണ്ട് ഗീവ് എനി ബാഗേജ്. ലോ കോസ്റ്റ് കാരിയേഴ്സ് അവര് ഫുഡ് തരില്ല, അവര് എന്റർടൈൻമെന്റ് ടി വി പോലത്തെ സാധനങ്ങൾ ടി വി ഫ്ലൈറ്റിലില്ല. അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്മോളർ എയർക്രാഫ്റ്റ് ആണ്, നമ്പർ ഓഫ് സീറ്റ്സ് കുറവായിട്ട്. അപ്പോ ഈ കോസ്റ്റ് ഓഫ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ലോ കോസ്റ്റ് എയർലൈനും അതുപോലെ തന്നെ ഫുൾ സർവീസ്ഡ് എയർലൈനിന്റെയും ഓപ്പറേഷണൽ കോസ്റ്റ് തന്നെ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. എയർപോർട്ട് ഹാൻഡ്ലിംഗ് എവറിഥിങ് ഈസ് എക്സ്പെൻസീവ് ഫോർ ദ ഹൈ സീസൺ. പക്ഷേ കസ്റ്റമറിന് കിട്ടുന്ന സർവീസ് ഇനിയിപ്പോ ഇൻ ടേംസ് ഓഫ് സർവീസിലേക്ക് വരുമ്പോഴത്തേക്കും നോർമൽ എയർലൈൻസ് ഫുൾ സർവീസ്ഡ് എയർലൈൻ ദേ വിൽ ഗിവ് 30 kg ബാഗേജ്, 30 kg ചെക്ക് ഇൻ ബാഗേജ് പ്ലസ് 7 kg ചെക്ക് ഇൻ ബാഗ് നോർമലി. അതുപോലെ തന്നെ 3 meals, ബ്ലാങ്കറ്റ്, എന്റർടൈൻമെന്റ് ഇതെല്ലാം ഈ ഹൈ ഫുൾ സർവീസ്ഡ് എയർലൈൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോ ആളുകളുടെ മീൻസ് കസ്റ്റമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും ലോ കോസ്റ്റ് എയർലൈനിന് കയറി കഴിഞ്ഞാൽ കാശ് കുറവാണ്. പക്ഷേ നമ്മളൊരു ഓവറോൾ കാൽക്കുലേഷൻ വരുമ്പോഴത്തേക്കും ഈ ബാഗേജ് ബൈ ചെയ്തും ഫുഡ് ബൈ ചെയ്ത് നമ്മുടെ കംഫർട്ട്, ഫ്ലൈറ്റിലുള്ള കംഫർട്ട്, ഇപ്പോൾ 8 hours ഫ്ലൈറ്റ്, 9 hours ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ആ കംഫർട്ട് തന്നെ വ്യത്യാസമുണ്ട്. ലെഗ് സ്പേസ്, അപ്പൊ ഈ ഇതെല്ലാം അത് അത് ഓപ്പറേഷണൽ എക്സ്പെൻസ് വലിയൊരു കാര്യമാണ്. ചെയ്യൂ ഓപ്പറേഷണൽ എക്സ്പെൻസ് പറഞ്ഞാൽ ലോ കോസ്റ്റ് കാരിയറിന് ഓപ്പറേഷണൽ എക്സ്പെൻസ് ഭയങ്കര കുറവാകും കമ്പയർ ടു ഫുൾ സർവീസ് ടയർ. അപ്പൊ അവർക്ക് അതനുസരിച്ച് പ്രൈസ് കുറയ്ക്കാൻ പറ്റും, പ്രൈസ് കുറച്ച് കാണിക്കാൻ പറ്റും. പക്ഷെ കസ്റ്റമറിന് കിട്ടുന്ന സർവീസ് എന്ന് പറയുന്നത് ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. സർവീസ് ഭയങ്കര വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ട് ഫെയർ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്.
ഇനിയിപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യത്തിലേക്ക്, ഈ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയുകയുണ്ടായത് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്. വളരെ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിരക്ക് കുറവായിരിക്കുമെന്ന് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ എത്രത്തോളം മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും, എങ്ങനെയാണ് ഒരു കസ്റ്റമർക്ക് യാത്ര ചെയ്യാൻ, ഇപ്പോൾ ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് എപ്പോൾ ബുക്ക് ചെയ്യണം, എപ്പോൾ ബുക്ക് ചെയ്താലായിരിക്കും കൃത്യമായി ലാഭം കിട്ടുക എന്ന കാര്യം തീരുമാനിക്കാൻ കഴിയുക, മനസ്സിലാക്കാൻ കഴിയുക?
നമുക്ക് നോർമലി ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ് 353 days ahead നമുക്ക് ബുക്ക് ചെയ്യാം.
353 ദിവസങ്ങൾ,
ആ 353 days. അതൊരു സിസ്റ്റം റേഞ്ചാണ്, നമ്മുടെ എയർലൈൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ റേഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസംബറിൽ പോണ ഒരു ഫാമിലി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ദേ ക്യാൻ ബുക്ക് ബൈ മിഡ് ഓഫ് ജാനുവരി മിഡ് ഓഫ് ഫെബ്രുവരി. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതൊരു എയർലി ബേർഡിന്റെ ഫെയർ, ഞാൻ ആദ്യം പറഞ്ഞതാണ് എയർലി ബേർഡിന്റെ ഫെയർലി കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് പോലത്തെ എയർലൈനുകൾ ഓൾ ഇയർ അവർ സെയിം പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ ആ ഫെസിലിറ്റി ഈ കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിസംബറിൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾ ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഇയറിലേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓൾമോസ്റ്റ് $500 സേവ് ചെയ്യാം, മിനിമം $500 പെർ ടിക്കറ്റ് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജൂൺ ജൂലൈ എന്ന് പറയുന്നത് ഓൾവേസ് എക്സ്പെൻസീവ് ആണ്, ഹൈ സീസൺ അല്ലെങ്കിൽ പോലും ഇറ്റ്സ് ഷോൾഡർ സീസൺ. ആ മീൻസ് ഇറ്റ്സ് സോർട്ട് ഓഫ് ഹൈ സീസൺ എന്ന് പറഞ്ഞാൽ യൂറോപ്പ്, USA, മിഡിൽ ഈസ്റ്റ് എല്ലാം ഹോളിഡേസ് ആ സമയത്ത്. അതും നെക്സ്റ്റ് ഇയർ ജൂൺ ജൂലൈയിൽ പോണ ആളുകൾ ഇപ്പോ ഈ വർഷം ഒക്ടോബർ നവംബർ ലേക്കൊക്കെ ജൂൺ ജൂലൈയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ഡെഫിനറ്റ്ലി ലോ പ്രൈസ്. ആൻഡ് എയർലൈൻസ് ഓൾസോ ദേ വിൽ റിലീസ് എയർലി ബേർഡ് ഫെയർസ് ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഇയർ ജൂൺ ജൂലൈയിലേക്കുള്ള എയർലി ബേർഡ്സ് വരും. അപ്പൊ അങ്ങനെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി പൈസ സേവ് ചെയ്യാൻ പറ്റും എല്ലാ ട്രിപ്പിലും, എല്ലാ എയർലൈനിന്റെയും എയർലി ബേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഓക്കെ, തീർച്ചയായും. അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, പലപ്പോഴും നമ്മൾ ഇപ്പോൾ ട്രാവൽ ഏജന്റിനെ ബന്ധപ്പെടുകയും അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് വഴി നോക്കുകയും അല്ലെങ്കിൽ വിമാന സർവീസുകളുടെ വെബ്സൈറ്റിൽ നേരിട്ട് പോയി നോക്കുകയും ചെയ്യുമ്പോൾ മൂന്നിലും വ്യത്യസ്തമായ റേറ്റുകളാണ്, വ്യത്യസ്തമായ നിരക്കുകളാണ് നമുക്ക് ലഭിക്കാറുള്ളത്. എങ്ങനെയാണ് ഈ നിരക്ക് വ്യത്യാസം വരുന്നത്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഏതാണ് ഏറ്റവും മെച്ചം എന്നുള്ളത്?
ഡിജോ, അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇപ്പോ ഓൺലൈൻ ബുക്കിംഗുകൾ ഒത്തിരി ഉള്ള സമയത്ത് ഈ ഓൺലൈൻ ബുക്കിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഓൺലൈൻ ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് ഏജന്റ്സ് ദേ ആർ നോട്ട് ഇൻ ഓസ്ട്രേലിയ. ഇവരെല്ലാം ഓവർസീസിൽ ഇരുന്നിട്ട് ഓസ്ട്രേലിയയിൽ ഓപ്പറേറ്റ് ചെയ്യുക. ഒത്തിരി എനിക്ക് ഒത്തിരി കോൾസ് വരാറുണ്ട്, ഒത്തിരി ആളുകൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവർക്കൊന്നും ടിക്കറ്റ് കിട്ടുന്നില്ല. ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഐറ്റിനറി അയച്ചു കൊടുക്കും, ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഐറ്റിനറി അയച്ചു കൊടുക്കും. മോസ്റ്റ് ഓഫ് പീപ്പിൾ ദേ ഡോണ്ട് ചെക്ക് യു നോ ദാറ്റ് ഈ ടിക്കറ്റ് നമ്പർ അവിടെ ഉണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യാറില്ല. അവർക്ക് ഐറ്റിനറി കിട്ടി ദേ പെയ്ഡ് ദ മണി ദേ സെഡ് ഓക്കേ എവരിതിങ് ഈസ് ഓക്കേ. ബട്ട് ദേ വെൻ അവർ എയർപോർട്ടിൽ പോയി കഴിയുമ്പോൾ ഈ ടിക്കറ്റിൽ വാലിഡ് ഈ ടിക്കറ്റ് കോപ്പി ഇല്ലെങ്കിൽ ഈ ടിക്കറ്റിന്റെ നമ്പർ ഇല്ലെങ്കിൽ എയർലൈൻ വിൽ സേ യു നോ ദേർ ഇസ് നോ ഈ ടിക്കറ്റ് നമ്പർ, യു കാൻ ട്രാവൽ. സോ അവർ ഞാൻ ആ പോയിന്റിലേക്ക് വന്നത്, ഇവർ ഒത്തിരി ഫെയർ ലോ ആയിട്ടാണ് ഫെയർ പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാ വെബ്സൈറ്റും അല്ല, ചില വെബ്സൈറ്റ് ഒത്തിരി ലോ ആയിട്ട് ഫെയർ കൂട്ടി. ആ ഒരു ഫെയർ എന്ന് പറയുന്നത് എയർലൈൻ റിലീസ് ചെയ്ത ഫെയറോ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഒരു ഫെയറോ അല്ല. അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽറ്റ്. ഇപ്പോൾ ഒരു ഏജന്റിനെ വിളിച്ചു കഴിയുമ്പോൾ ഏജന്റ് പറഞ്ഞു $1,000 ഫെയർ പറഞ്ഞു. അവൻ വെബ്സൈറ്റിൽ നോക്കി കഴിയുമ്പോൾ മേ ബി ദേ ക്യാൻ സീ $750 or $800. സോ ഏജന്റിനെ വിളിച്ചിട്ട് ആ $800 ഫെയർസ് ബീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വി കാൻ ഡു ദാറ്റ്, ബിക്കോസ് അങ്ങനെ ഒരു ഫെയർ എയർലൈൻ റിലീസ് ചെയ്തിട്ടില്ല. നോർമലി ഇഫ് യു ബുക്ക് ഓൺലൈൻ എയർലൈൻ വെബ്സൈറ്റിലോ ഏത് വെബ്സൈറ്റ് ബുക്ക് ചെയ്താലും അതിനേക്കാളും ഒരു $50 to $75 പെർ പേഴ്സൺ കുറവ് കിട്ടും ഏജന്റ് അടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ.
അപ്പോൾ ഏജന്റുമാർക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത്, മറ്റിപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാൾ അല്ലെങ്കിൽ വിമാന കമ്പനികൾ നൽകുന്നതിനേക്കാൾ കുറച്ച് നൽകാൻ ഏജന്റുമാർക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത്?
നമുക്ക് ഏജൻസിന് സ്പെഷ്യൽ ഡീൽ ഉണ്ട് എയർലൈൻ, ദാറ്റ് ഈസ് നോട്ട് ടു ഓൾ ഏജന്റ്. നമ്മുടെ ഓളിയും വെച്ചിട്ടും നമ്മുടെ സെയിൽസ് വെച്ചിട്ടൊക്കെ ഓരോ ഏജൻസിനും ഓരോ സെയിൽസ് ഓരോ ഫെയർസ് കൊടുക്കുക. സോ അത് വെച്ചിട്ട് നമുക്ക് ലോ ഫെയർ കൊടുക്കാനായിട്ട് സാധിക്കും.
പക്ഷേ ഈ അംഗീകൃത ഏജന്റുമാരിൽ തന്നെ പലർക്കും വ്യത്യസ്തമായ റേറ്റുകൾ ഉണ്ടല്ലോ, അതിന്റെ കാര്യം എന്താ?
ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, ഈ എല്ലാ ഏജൻസിനും ഒരേ റേറ്റ് കിട്ടില്ല. ദ റീസൺ ഈസ് ഇപ്പോ ഫ്ലൈറ്റ് സെന്റർ പോലത്തെ ബിഗ് കമ്പനികൾ അവർക്ക് കൊടുക്കുന്ന ഡീൽ ആയിരിക്കില്ല ഇപ്പൊ എന്നെ പോലെ ചെറിയ ഏജൻസിയിൽ കിട്ടുന്ന ഡീല്. അതും എല്ലാ സെക്ടറിലും ചിലപ്പോൾ എനിക്ക് ഇന്ത്യൻ സെക്ടറിൽ എന്റെ ഫെയർ കുറവായിരിക്കും, ഫ്ലൈറ്റ് സെന്ററിന്റെ ഫെയർ കൂടുതലായിരിക്കും. കാരണം ബിക്കോസ് ഐ മെയിൻലി ഡിപെൻഡ് ബുക്കിംഗ് ടിക്കറ്റ്സ് ടു ഇന്ത്യ. അപ്പോ അത് എയർലൈൻ അവരുടെ സ്ട്രാറ്റജി വെച്ച് നോക്കിയിട്ട് അവരുടെ പോളിസീസ് വെച്ച് അവർ നോക്കിയിട്ട് ഏജന്റിന്റെ സെയിൽ നോക്കിയിട്ട് ഏത് സെക്ടറാണ് അവന് കൂടുതലുള്ളത് ആ സെക്ടറിലേക്ക് ഓരോ ഏജൻസിനും എയർലൈൻ സ്പെഷ്യൽ ഫെയർസ് കൊടുക്കും. അത് കംപ്ലീറ്റ്ലി ഡിപെൻഡ്സ് അപ്പോൺ എയർലൈൻ, അതിന് ആർക്കും ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. എയർലൈൻ ഓരോ ഏജന്റിനും ഓരോ ഫെയർ കൊടുക്കും, ദാറ്റ് പ്യുവർലി ഡിപെൻഡ്സ് അപ്പോൺ ദേർ ഡിസിഷൻ. അപ്പൊ അതുകൊണ്ടാണ് ഏജൻസിന് എപ്പോഴും പല ഏജൻസിന്റെ അടുത്തും പല ഫെയർ ആയിരിക്കും, പല വെബ്സൈറ്റിനും പല ഫെയർ ആയിരിക്കും. അത് ഒത്തിരി ഫാക്ടേഴ്സ് അതിന്റെ അടുത്ത് മാറ്ററാണ്.
തീർച്ചയായും ഒരുപക്ഷെ പുറത്തു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളായിരിക്കും, എന്നാലും അതിനെക്കുറിച്ച് ഒരു കുറച്ചെങ്കിലും ഒരു വ്യക്തത കിട്ടുന്നതിന് വേണ്ടിയാണ് ആ കാര്യം ചോദിച്ചത്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ജിജു പീറ്റർ, ഇത്രയധികം കാര്യങ്ങൾ വിമാന ടിക്കറ്റ് നിരക്കുകളെ കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികളോട് വിശദീകരിച്ചതിനെ.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.